48, we read like this.
Ni kedakan kaatgalai kondu Tarsis kappalale urachchikalaiyunu.
With the east winds, you are destroying the Tarsus ships.
Paranjavacha Salomonda Davide kaalamudal, ivar kappalil kachchavadam nadathunavaraanu.
So they are people who are trading, who are using ships for trading at least from the time of King Solomon.
Ezekiel pravachanam 27:12 vaakimayikumbo.
Ezekiel chapter 27 verses 12.
Avada tin, English vaichokumbo tin, kariyamennala sthanathu tin ennala padangala.
There we see a particular word named ti.
Tarsisikara puravanakalamudale tin vyabarigalaradu, avada pradhana vyavasayam tinayiru.
And they were tea traders from ancient Taiwan world.
Ee moonu karigal othiyarunvaradu innatha greatipuchinadu.
And when these two, three things are brought together, the only nation to whom we can associate it is Great Britain.
Ee yuddhamundaginundu, Great Britain, paachathu shaktigalde munbandhile karunvaradu.
And before this particular warfare, Great Britain is going to be the leader of the western nation.
Oru kaalathu Great Britaine kurichu parayindikunna, suryan astamikkatha rajyamennaanu.
Once this nation had a description, a nation from where the sun never set.
Logathre mikkarajyengalum avar kiradaki varichundirunavaraanu.
Because they had captured many nations in the world and they were ruling them.
Ivide jani trainayoka yatrayimbom, jani Bombay trainay yatrayidokka jani ginnoru.
Because when I'm traveling in trains, these places, I used to think about how I traveled in trains in Bombay.
Britishar India varichundirunna kaalathulaya, a trainde kariyokka jani ginnichindikku.
I used to think about the railway that the British people started in India.
Oru valiya rashtramayirunnu, nivarnyal, logathre kiralangolcha, oru rashtramayirunnu Great Britain.
So Great Britain was one of the greatest powers in the world.
Tarsis vartaganmaru, adile sagela balasimhangalum ennamal vaikunnu.
Here we see the people of Tarsus and all the young lions from there.
Aindhartham Tarsis simhamanaanu.
That means Tarsus is a lion.
Adindha balasimhangal nivarnyal, namal a rajyate kurichu chindichal aaradu manchala.
And when we think about the young lion, if you think about it, we know who it is.
Innu Great Britaine pradhanapetta adayalam simhamanaanu, lionaanu.
And the great sample of Great Britain, or the symbol of Great Britain is lion.
Great Britain simhamanaanu.
Great Britain is a lion.
Adile balasimhangal aaraanu.
Who are the young lions from them?
America, Canada, New Zealand, Australia, ee rajyangalellam, adindha balasimhangal.
We can see America, Canada, New Zealand, and Australia are all the young lions or the cubs of it.
America engane Britainde balasimhamai varunnu namukku chindikka.
How did America become the young lion of?
Innu logathre vangara shaktiyarikina America engane Britainde balasimhamavu.
Today, America is a superpower, but how are they going to be Britain's young lion?
Oru kaalathu Amerikkayum Britainde kiralayirunnu.
Once America was also under Britain.
Pinnidana saandhriyam pravichathu.
Later on, they got freedom from Britain.
Pravajaga bhashayil, America Britainde oru balasimhamavu.
In prophetic language, America is a young lion of Britain.
Adhundana jani parayindu, ethrayum namasiyadu, innal logathinte moonangira shaktilake thaanu varikunna Great Britain, ethrayum namasiyadu, logathinte vangira shaktiyai maranidikunnu.
That's why I'm telling you that Britain, who is a third power in the world now, will come back as the superpower, the first power, very immediately.
Paachathu shaktigal bhagathe, Great Britain yana simhamai thavarnidikunnu.
So it is Great Britain that is pictured as a lion on the side of the western powers.
Randhalaamagaitthukkana, Britain thaanu pogavandakkandiyaitthu.
It was after the Second World War that Britain who came down.
1914 vare, onna logamugaitthu narakkumbo, oru pratthiya sambhavundai.
When the First World War was taking place between 1914 and 1918, a certain thing took place.
Britainum Germanyumunana yuddham prakhyapichathu.
That was battle between Germany and Britain.
Yamarnella Austriai naradu oru cheriya sambhavundanu, a yuddham logamagaitthamaitthu mari.
I told you that it was because of a very minor incident in Austria that that battle became a world war.
Aarambathu Germanykana valiya vijayam labichundirunnu.
In the beginning, Germany was victorious.
Ennal Britainu parajayappeduvan, parajayappettondirikkan kaaranam, adhe Britainu sagayamai labichundirunna, vedimarunnu labikkunna, Europeile pala bhagangalum, adhu Germanyude kaivasamai.
As I told you last night, there were so many places in Europe where Britain was able to get the gunpowder, but Germany took hold of all these places. So Britain had nowhere to get gunpowder from. They started falling.
Asami Russia Karan, Weissman and Marina, Yehuda Shastrajan, Ibide, Eagle Englandil, Manchester University, Science Professor Irigan Samiman.
Those days the Russian Jew named Weissman, he was a scientist, he was working as a professor in the Manchester University in Britain.
25 Rajyangal, America ulpade, 25 Rajyangal, Britain or Germany.
On the side of Britain, another 25 nations joined. They were fighting against Germany. But Britain was falling down. They had no gunpowder. Now, Prime Minister Balfour of Britain told the Jewish, the Russian Jew, Weissman, will you please help me?
അദ്ദേഹം പല നിലയിൽ ടെസ്റ്റ് നടത്തിട്ട് ടി എൻ ഡി ഗ്യാസ് എന്ന് പറഞ്ഞ സ്ഫോടക വസ്തു കണ്ടുപിടിച്ചാൽ എന്ന രാത്രി പറഞ്ഞല്ലോ.
I told you, this man, Weissman, he invented a particular gas named the TNT gas.
അത് പരീക്ഷണഫലമായി വളരെ പ്രയോജനപ്പെട്ടു.
And that was very helpful when he put it to test.
അത് ഇംഗ്ലീഷ് ചാനൽ വഴി വേണം യുദ്ധമേഖലയിലേക്ക് കൊണ്ടുപോകാൻ.
He had to take it to the battlefield through English channel.
അന്നത്തെ കാലാവസ്ഥ ഈ വെടിമരുന്ന് കൊണ്ടുപോയാൽ ഈ വെടിമരുന്ന് അഴുക്കായി പോകും.
And this thing could not be taken through the English channel because it would spoil it.
ആ സമയം ഓ വെയ്സ്മാൻ അവനൊരു ഭക്തനായിരുന്നു. മുഴങ്കാലം മടക്കി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
Weissman was a man of God. He knelt before God and prayed.
ദൈവമേ നീ എനിക്ക് തന്ന ജ്ഞാനം കൊണ്ട് ഞാൻ ഈ സ്ഫോടക വസ്തു കണ്ടുപിടിച്ചു.
He said, Lord, I have invented an explosive with the wisdom you have given me.
എന്നാൽ ഇത് ഇംഗ്ലീഷ് ചാനൽ വഴി കൊണ്ടുപോകാൻ തക്കണം എനിക്ക് എങ്ങനെയാണെന്നുള്ള മറുപടി തരണമേ.
But Lord, help me how to show me the way how to take it through the English channel.
അത് കഴിഞ്ഞ് താൻ വേദവസ്തം തുറന്നു നോക്കി.
Thereafter, he opened the Bible.
യോബിന്റെ വസ്തു 38-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ തന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
He saw the book of Job, chapter 38, verses 22 and 23.
ഈഗലത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ?
Have you gone up to the bundle of snow?
കൽമഴയുടെ കൽക്കൂമ്പാരം നീ കണ്ടിട്ടുണ്ടോ?
Have you seen the great bundles of hail and brimstone?
ഞാൻ അവയെ പോരും പറയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നു.
I have preserved them for the days of great battle.
അപ്പോൾ ഈ അതേ ആ യുദ്ധകാലത്തെ ഐസ് പ്രയോജനപ്പെടും, ഹിമം പ്രയോജനപ്പെടും താൻ കണ്ടുപിടിച്ചു.
So he found that ice or snow would be useful in the time of battle.
ഞാൻ ഉണ്ടാക്കിയ സ്ഫോടക വസ്തു മഞ്ഞിനാൽ പൊതിഞ്ഞ്, ഹിമത്താൽ പൊതിഞ്ഞ് യുദ്ധമഹലിലേക്ക് കൊണ്ടുപോയി യുദ്ധത്തിൽ വിജയം ലഭിച്ചിരുന്നു.
So he covered his explosive with snow and thus he took it to the battlefield safely.
നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക.
You please listen to me.
ജർമ്മനി പരാജയപ്പെട്ടുകൊണ്ടിരുന്നു.
Germany was falling.
ഈ സഹായം ചെയ്തതിന് എന്ത് പ്രതിഫലം വേണമെന്ന് അന്നത്തെ ഇവിടുത്തെ മന്ത്രി ബാൽഫർ പ്രഭു വെയ്സ്മാനോട് ചോദിച്ചു.
At that time, Prince Balfour, the Prime Minister of Britain, asked the Weissman, what reward shall I give you?
അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട, യുദ്ധത്തിൽ ജയിക്കാനെങ്കിൽ പാലസ്തീൻ ആണ് ഞങ്ങൾക്ക് തരണം.
He told, I know nothing else. If you become successful in the battle, you should give me the land of Palestine.
ബ്രിട്ടൻ യുദ്ധത്തിൽ ജയിച്ചു.
Britain became successful.
പാലസ്തീൻ ആണ് ബ്രിട്ടന്റെ കയ്യിൽ വന്നു.
ബ്രിട്ടൻ ഗോട്ട് പാലസ്റ്റൈൻ.
അതിന്റെ പേരെല്ലാം ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നില്ല.
ഐ ടോൾഡ് യു ഓൾ ദോസ് തിങ്സ് യെസ്റ്റർഡേ.
എന്നാൽ വെയ്സ്മാനോട് പറഞ്ഞ വാക്ക് ഇവിടുത്തെ രാജ്യം പാലിച്ചില്ല.
ബട്ട് ബ്രിട്ടൻ ഡിഡ്ന്റ് കീപ് ദ പ്രോമിസ് ദാറ്റ് ഇറ്റ് ഗേവ് ടു വെയ്സ്മാൻ.
പാലസ്തീൻ നാട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു.
ദേ ഗേവ് ദ ജൂവിഷ് പീപ്പിൾ ദ പെർമിഷൻ ടു എന്റർ ദ ലാൻഡ്.
ഒരു നാഷണൽ ഹോം സ്ഥാപിക്കാൻ അനുവാദം കൊടുത്തില്ല.
ബട്ട് ദേ ഡിഡ്ന്റ് ഗീവ് ദ പെർമിഷൻ ടു എസ്റ്റാബ്ലിഷ് എ നാഷണൽ ഹോം.
ബ്രിട്ടൻ തന്നെ ഭരിച്ചുകൊണ്ടിരുന്നു.
ബ്രിട്ടൻ സ്റ്റിൽ റൂൾഡ് ദ പ്ലേസ്.
ദൈവം അല്ല, ബ്രിട്ടൻ യഹൂദനോട് കാണിച്ച വലിയ ഒരു അവിശ്വസ്തതയായിരുന്നത്.
That was a matter of unfaithfulness on the part of Britain towards the Jewish people.
ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രം ഉണ്ടായേ ഒക്കത്തുള്ളൂ.
In the Lord's eyes it was inevitable, very important that the people of Jews should have a nation.
അതുകൊണ്ടാണ് രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായത്.
That's why the second world war took place.
അത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു.
That was God's plan.
രണ്ടാം ലോകമഹായുദ്ധം വന്നപ്പോൾ 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടായി.
On the 14th of May 1948 the people of Jews got their nations in Israel.
ആ യുദ്ധത്തിൽ ബ്രിട്ടൻ ജയിച്ചെങ്കിലും ബ്രിട്ടൻ താണു പോവുകയായിരുന്നു.
Though Britain was successful in the battle, thereafter it was coming down.
പ്രവാചക പണ്ഡിതാക്കൾ വിശ്വസിക്കുന്നത് അത് യഹൂദനോട് കാണിച്ച അവിശ്വസ്തത കൊണ്ട് സ്വർഗത്തിലെ ദൈവം അപ്രകാരമാക്കിയെന്നാണ്.
Those who study biblical prophecy, they believe that because Britain was unfaithful to the Jewish people, Britain began to fall down after the Second World War.
And I tell you, Rasangal Kumba, Ravadina, Yasakian, Ravadirikinu, Vetia, and the Sarva Sakti Mai, Israel, the Akramikan, the Mole, and the Mundanin and the Portican, Great Britain.
2700 years ago, the prophet Ezekiel has prophesied, telling when Russia comes to fight against Israel, Britain will be supporting Israel.
Are you all
tired? Let's
praise God.
Are you all silent when
you hear it? Every
time when I am telling this prophecy, my heart is on
fire.
If I see a piece of news, I will write it down in my
diary. And
I see whether it has any biblical prophecy behind it.
You have to see all
these things through the prophetical word.
The
reason I am telling you all these
things,
why I am telling you about battle.
Battle
is not our
subject. Our
Lord is at hand, that's our
topic. Our
champion is nearby.
Britain, അതിലെ ബാലസംഘങ്ങൾ, അമേരിക്ക, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രിയ, ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങൾ പാശ്ചാത്യശക്തികളെല്ലാം ചേർന്ന് ഒന്നിച്ച് റഷ്യയെ ചോദ്യം ചെയ്യാൻ വരും.
But all these European nations under Britain will be coming together to question Russia when it comes to attack
Israel. So
Palestine is going to be a great arena battlefield. So the land of Palestine is the conclusion, is the final point of all
battle.
This is not the battle of
Armageddon.
But this is a battle to take place on the mountains of Israel.
Armageddon yuddham ennu parayunnathu Megiddo Talvara allengil Yehoshaphat Talvarayil nadakkan
povunnu. But the battle of Armageddon is a battle to take place in the valley of Megiddo or in the valley of Jehoshaphat.
Praise the Lord.
Hallelujah.
Praise the Lord.
Hallelujah.
ഇനി ഈ യുദ്ധത്തിന്റെ പരിണത ഫലം കൂടെ നിങ്ങൾക്ക് അറിയണമല്ലോ.
Do you want to know the aftermath, the result of the battle?
നിങ്ങൾ ഞാനൊരു വാക്യം വായിച്ചല്ലോ.
I have already read you a certain verse.
ഇവിടെ പറയുന്ന സഭയും ദദാനെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്ന അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ മുൻപോട്ട്
പോകാം. I tell you the meaning of Sheba and Laban as we see in the Bible.
യോബിന്റെ മൃഗങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോയത് ശബായറാണ്. യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരുന്നു.
It was the Shebites who caught Job's animals. We see that in the book of Job chapter 1.
അറേബ്യയുടെ തെക്ക് ഭാഗത്തുള്ള ഏദൻ എന്ന് പറഞ്ഞ രാജ്യമായിട്ടാണ് വേദപണ്ഡിതന്മാർ കണക്കാക്കിയിരിക്കുന്നത്.
And the Bible scholars see it as the land of Eden, that is towards the southern side of Arabia.
ബദാൻ എന്ന് പറയുന്നത് പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തുള്ള മസ്കറ്റ് എന്ന് പറയുന്ന രാജ്യമാണെന്ന് വേദപണ്ഡിതന്മാർ സമർത്ഥിച്ചു.
ബദാൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് മസ്കറ്റ് നിയർ ദി പേർഷ്യൻ ഗൾഫ്.
1839 മുതൽ ഈ രാഷ്ട്രങ്ങൾ ബ്രിട്ടന്റെ കയ്യിലായിരുന്നു.
These nations have been in the hands of Britain ever since 1893.
ഏതായാലും ഈ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ ബിബ്ലിക്കൽ വാക്ക് തന്നെ അങ്ങ് എടുക്കുക. ബദനും സഭയും ദദാനും പിന്നെ ബ്രിട്ടനും അതിലെ ബാലസമങ്ങളും എല്ലാം ഈ പാശ്ചാത്യ ശക്തികളോട് ചേർന്ന് റഷ്യയെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്.
Actually, like we can take on the biblical language, all these Arabian nations and Russia and East and the Western countries will all be coming together in that battle.
38th adhyayam 8th vakyam.
Chapter 38 verse number 8.
ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും.
You will be visited after a long time.
വാളിനൊടിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വരും.
യു വിൽ ബി കമ്മിങ് ബാക്ക് ഇൻ ദി എൻഡ് ടു എ പർട്ടിക്കുലർ നേഷൻ ദാറ്റ് ഈസ് ഇൻഹാബിറ്റഡ് ബൈ പീപ്പിൾ ഹു വർ സേവ്ഡ് ഫ്രം സ്വോർ.
നിരന്തര ശൂന്യമായി കടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ.
You will come to the very mountains of Israel that were uninhabited for a very long time.
ദേശത്തെ 16ാം വാക്യം ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ എന്ന് പറഞ്ഞാൽ അനേക യുദ്ധവിമാനങ്ങൾ പലസ്തീൻ രാജ്യത്തിന്റെ മുകളിൽ കൂടെ മേഘം പോലെ പറക്കാൻ പോവുകയാണ്.
In verses number 16 we read like this: in order to cover the land very much like a cloud you will come. That means thousands of barrel planes will be coming and covering the whole sky from being seen.
നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.
Let us lift our hands and praise God.
ഇത്രയും വലിയ സമൂഹമായി ഇവർ വരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഇവരെ ചോദ്യം ചെയ്യാൻ വരുന്നു എങ്കിലും പലസ്തീൻ രാജ്യത്തിന് തന്നെത്താൻ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഇവരെ ഫേസ് ചെയ്യാൻ തക്കണം അല്പം വിഷമമായിട്ട്.
I tell you, though such a huge force from Russia is coming and another force from Europe is coming to support Israel, it will be rather difficult for Israel to face them.
ഈ പ്രാവശ്യം ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുമാണ് അവരുടെ ലക്ഷ്യം.
Because this time the aim of the enemy is to destroy Israel.
എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം അവർക്ക് വിരോധമായിരിക്കും.
But I tell you, the Lord of God is against them.
പഴയ കാലങ്ങളിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഇസ്രായേൽ പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിൽ സ്വർഗത്തിലെ ദൈവം തന്നെ നേരിട്ട് പ്രവർത്തിച്ച് ഇസ്രായേലിന് വിജയം ഉണ്ടാക്കി കൊടുത്ത അനേക സംഭവങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
In the word of God we can see so many examples when the people of Israel faced the battle and then when they were about to fail, God came down on their part, helped them, and God helped them win a victory.
Oge, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു.
God, I am against you.
എന്ന് പറഞ്ഞ റഷ്യൻ മകൾ ശക്തിയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു.
That means God says, you great power of Russia, I am against you.
അതിന്റെ കാരണം എന്ത്?
Why?
ഇപ്പോഴും റഷ്യയിൽ ക്രിസ്ത്യാനികളെ ഇപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു.
I tell you, Christians are being persecuted in Russia even now.
ഒരു കാലത്ത് റഷ്യയിൽ ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു.
Once there were a lot of Christians in Russia.
ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു റഷ്യ എന്നാണ് പറയുന്നത്.
It was a Christian nation.
എന്നാൽ അവിടെ ഉണ്ടായ പുരോഹിതന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് പിൽക്കാലങ്ങളിൽ അതെ സാർ കൈസർമാരുടെ ഭരണത്തിരുന്ന റഷ്യയിൽ ബോൾഷെവിക് വിപ്ലവം ഉണ്ടാകുകയും അത് പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറുകയും ഉണ്ടായി.
But because of the evil doings of the Christian priests in Russia, the czars of Russia had to stop Christianity, prevent Christianity, remove Christianity from the land. Thereafter, when the Bolshevik revolution took place, Christianity was banned from the land.
അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം ദൈവത്തിന് വിരോധമായിട്ടാണ്.
All their activities are against God.
അവർ സാലൂട്ട് ചെയ്യുന്നത് തന്നെ മുഷ്ടി ചുരുത്തിയാണ്.
And even their very saluting is in the way of bending their own fist like this.
ദൈവമില്ല എന്ന് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്.
They used to teach that there is no God.
ദൈവത്തിന് വിരോധമായി ആ രാജ്യം പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവവും ആ രാജ്യത്തിന് വിരോധമായിരിക്കുന്നു.
When that nation is working against God, God himself is against them.
ഇനി ഒരു വാക്യം കൂടി വായിക്കാം.
One more verse.
13-ാമത്തെ വാക്യം. Verse 18-ാമത്തെ വാക്യം.
Verse 18.
ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ഉച്ചലിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.
The Lord says, the day when Gog is coming against Israel, my wrath, my anger will be working against them.
അന്നാളിൽ നിശ്ചയമായി ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും.
On that day, definitely there will be a great earthquake in Israel.
ഞാൻ അവസാനിപ്പിക്കട്ടെ, ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ.
Let me come to a close here.
ഈ യുദ്ധത്തിലെ ദൈവം തന്നെ നേരിട്ട് ഇടപെടുന്ന രംഗം ഈ 38-ഉം 39-ഉം അധ്യായങ്ങളിൽ നമുക്ക് കാണാം.
In chapter 38 and 39, we see incidents when God himself comes down to work for Israel.
കാരണം ദൈവം നേരിട്ട് യുദ്ധം ചെയ്യുകയാണ്.
Because God himself is fighting it.
അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിൽ ദൈവാത്മാവിനാൽ നിറഞ്ഞ് ഞാൻ ശക്തിയോടെ ഒരു കാര്യം പറഞ്ഞത്.
That's why I told you something in the spirit of the Lord last night.
ലോകത്തിലെ സർവ്വ രാഷ്ട്രങ്ങളും വിചാരിച്ചാലും ഇസ്രായേലിനെ ഇപ്പൊ തോൽപ്പിക്കാൻ തക്കണ സാധ്യമല്ല.
Even if all the nations in the world try, they just cannot defeat Israel.
ദൈവം ഇസ്രായേലിന്റെ പക്ഷത്തു നിന്ന് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
Because God is now working on the side of Israel.
ദൈവം തന്നെ 38-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്.
In 38, chapter 38, God says,
എന്റെ നാമം എല്ലാ ജാതികളും അറിയണം.
All nations will come to know my name.
ഈ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടും.
In this battle Russia will be defeated.
തന്നോട് കൂടുന്ന എല്ലാ രാജ്യങ്ങളും പരാജയപ്പെടും.
All the other nations with it will be defeated.
എല്ലാവരും അറിയും ദൈവമാണ് ഇസ്രായേലിനെ സഹായിച്ചത്.
And everyone will say it was God who supported Israel.
ഒരു ദൈവം ഉണ്ടെന്ന് എല്ലാവരും സമ്മതിക്കും.
Everyone will say there is a God.
ഇന്ന് ദൈവം ഇല്ല എന്ന് പറഞ്ഞ രാഷ്ട്രങ്ങളെല്ലാം പറയും ഇസ്രായേലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് അവരെല്ലാവരും സമ്മതിക്കും.
All the nations that now say there is no God, that day they all will say that the God of Israel is the real God.
ഈ 38-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്.
That's what we see in chapter 38.
എന്റെ നാമം ഇനിയും അശുദ്ധമാകുവാൻ ഞാൻ സമ്മതിക്കയില്ല.
I will not allow anybody to pollute my name.
ഇന്ന് ലോകത്തിൽ അനേകരെ ദൈവത്തിന്റെ നാമം അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
Today so many people are abusing or polluting God's name.
എന്നാൽ ഈ പലസ്തീൻ സംഘടന പരിസ്ഥാനത്തിൽ എല്ലാവരും ജീവനുള്ള ദൈവം ഉണ്ടെന്ന് അവർ ഒന്നിച്ച് സമ്മതിക്കാൻ പോവുകയാണ്.
But in the end of this particular battle, the whole world is going to say that there is a living God.
നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.
Let us raise our hands and praise God.
അങ്ങനെ പലസ്തീൻ ജയിക്കാൻ തക്കവണ്ണമായിട്ട്.
The Palestine is going to be successful.
അതെല്ലാം കഴിഞ്ഞടക്കാൻ പോകുന്ന യുദ്ധമാണ് ഹർമഗദോൻ യുദ്ധം.
And the next battle to take place is the battle of Armageddon.
നമ്മൾ 16-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിച്ചല്ലോ.
In chapter 16 we have read like this.
ആറാമത്തെ ദൂതൻ തന്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചു.
The sixth angel came with a vial, with a pot in his hand, and he poured out the content into the river of Euphrates.
എടക്കെന്ന് പറഞ്ഞ രാജാക്കന്മാർക്ക് Euphrates nadi vatti poi.
So to give a way, to make a way for the kings coming from eastern side, the Euphrates river went dry.
Yani kadinya adake patrathina oru paper katti idu oral kondu ende thannu.
Recently somebody gave me a newspaper cutting.
Pastor Thomas Mathew njangal association pastor ആണ്. ഞാൻ ഈ പ്രവചന വിഷയം എടുത്തുകൊണ്ട് പാസ്റ്റർ പാസ്റ്റർ ഉപയോഗിക്കാന്ന് പറഞ്ഞ് ഒരു പേപ്പർ കട്ട് എന്തേ കൊണ്ടെത്തുന്നു.
Since I am teaching prophetic subject, one of my associates Pastor Thomas Mathew brought me a newspaper cutting.
ഏഷ്യയിൽ നിന്ന് വലിയൊരു ഹൈവേ ഈ യൂഫ്രട്ടീസ് വഴിയവിടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക.
ഇറ്റ്സ് എ ഗ്രേറ്റ് ഹൈവേ ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ ഫ്രം ഏഷ്യ ത്രൂ ദി യൂഫ്രട്ടീസ് റിവർ.
ഞാൻ ആ പേപ്പർ കട്ട് കൊണ്ടുവന്നില്ല.
ഐ ഹാവ് ഇൻ ബ്രോട്ട് ദാറ്റ്
ഇറ്റ്. നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ ഞാൻ ഇവിടെ അയച്ചു തരാം.
If you want to see that, I will send it over here.
ആ പേപ്പർ കട്ടിൽ ഒരു വലിയ ഹൈവേ ഈ കിഴക്കൻ രാജ്യങ്ങളെല്ലാം യോജിപ്പിക്കത്തക്ക നിലയിൽ യൂഫ്രട്ടീസ് വഴി വലിയൊരു ഹൈവേ ഇന്ത്യ ചൈന ഈ ഭാഗത്ത് വലിയൊരു ഹൈവേ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
Now it says that a great highway is under construction that can bring together all the eastern countries, India, China, etc. towards this place.
എന്താണെന്നറിയാമോ? ഹർമഗദോൻ യുദ്ധത്തിന് കിഴക്കുന്ന വരുന്ന രാജാക്കന്മാർക്ക് ഒരു പാത ഉണ്ടാക്കുകയാണ്.
You know why? Because a great way is being constructed for the kings coming from eastern places to come for the battle of Armageddon.
നമ്മുടെ ഈ കാലയളവിൽ ഈ കാര്യങ്ങൾ നിറവേറുന്നത് കാണുമ്പോൾ ദൈവത്തിന്റെ ജനമേ നമ്മൾ എങ്ങനെ മൗനമായിരിക്കാൻ കാണാൻ കഴിയും?
ഓ ചിൽഡ്രൻ ഓഫ് ഗോഡ്, when we see these things coming to fulfillment in our own time, how can we remain silent?
ഈ ഹർമഗദോൻ എപ്പോൾ നടക്കുന്നു പറയാൻ പോവുകയാണ്.
I'm going to tell you when the battle of Armageddon is going to take place.
എല്ലാ ഭാഗം വിവരിക്കാൻ സമയമില്ല.
I no time to describe everything.
ഞാൻ ചുരുക്കമായിട്ട് പറയാം.
I tell you briefly.
മഹോദരകാലം 7 വർഷമാണ്.
The period of tribulation is for 7 years.
അന്തിക്രിസ്തു ഭരണം 7 വർഷമാണ്.
The rule of Antichrist is for 7 years.
ആദ്യത്തെ 3.5 വർഷ കാലം യഹൂദന്മാർ അന്തിക്രിസ്തുവിനെ മസിഹയായിട്ട് അംഗീകരിക്കും.
For the first 3.5 years of that time, people of Israel, they will accept, receive Antichrist as their Messiah.
കാരണം അവർക്ക് ദേവാലയം പണിയുവാൻ വേണ്ടുന്ന ഒത്താശകൾ അന്തിക്രിസ്തു ചെയ്തു കൊടുക്കുന്നു.
Because Antichrist will be giving them support to build their temple.
എന്നാൽ ആഴ്ചവട്ടത്തിന്റെ മധ്യാകുമ്പോൾ, ഇതൊക്കെ ഞാൻ 17-ാം അധ്യായത്തിൽ വിവരിച്ചു, ആഴ്ചവട്ടത്തിന്റെ മധ്യാകുമ്പോൾ അവൻ ഹനനയാകും ബോധനയാകും നിർത്തലാക്കി കളയും.
But towards the middle of the week he will be stopping the burnt offerings and sacrifices.
നിങ്ങൾ രണ്ട് തെസ്സലോനിക്കർ 2-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക.
You can read 2 Thessalonians chapter 2 verses 2 onwards.
ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം.
So the first shaking of faith is to take place first.
പിന്നെ നാസിയോഗിനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം.
Thereafter the apparition of all destruction is to appear.
അവൻ ദൈവാർത്തിൽ ഇരുന്നു ദൈവം എന്ന് നടിച്ചു എന്ന് വായിക്കുന്നു.
There we see he sat in the temple of God pretending to be God.
അവൻ ദൈവാലയത്തിൽ ഇരുന്ന് തന്റെ ബിംബം എടുത്തു വെക്കും.
And thereafter he will be putting his own statue in the temple.
അപ്പോഴാണ് യഹൂദന്മാർക്ക് കാര്യം മനസ്സിലാകുന്നത്.
The Jewish people understand the reality only at that time.
ഇവൻ ദൈവമല്ല.
He is not God.
ഇവൻ മസീഹല്ല.
He is not Messiah.
കാരണം യഹൂദന്മാർ BC 606 ന് ശേഷം നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്, യഹൂദന്മാർ ബിംബങ്ങളെ ഉണ്ടാക്കുകയോ ബിംബങ്ങളെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല.
Because when we study history, we know that the Jewish people have never made an idol or worshipped it ever since the year 606 BC.
നെബുക്കദ്നേസർ രാജാവ് BC 606 ൽ അവനെ കൊണ്ട് ദൈവം ജയിച്ചതായ ചികിത്സ ഏറ്റവും വലിയ ചികിത്സയാണ്.
I tell you the treatment that God made Nebuchadnezzar to do in Jerusalem was a very effective treatment.
അവർ ബിംബത്തെ ആരാധിക്കുന്നില്ല.
They don't worship idols anymore.
എന്നാൽ ഈ ദേവാലയത്തിൽ ഇവന്റെ ബിംബങ്ങൾ വെക്കുമ്പോൾ ഇവർ ഒന്നടങ്കം മാറും.
But when Antichrist puts his own statue in the temple of Jerusalem, Jewish people understand who he is and they will turn back from him.
എന്റെ ബിംബത്തെ നമസ്കരിക്കണമെന്ന് നിർബന്ധിക്കും.
He will compel them to worship his idol.
യഹൂദന്മാർ ശക്തിയായിട്ട് പറയും, ഞങ്ങളുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്.
But the Jewish people will say, our God has told us very clearly that you should not have any God other than me.
ഭൂമിയിൽ യാതൊന്നിന്റെ പ്രതിമയെങ്കിലും സാദൃശ്യമെങ്കിലും നമസ്കരിക്കുകയോ കുമ്പിടുകയോ ചെയ്യരുത്.
You should not make or bow before the idols or images or statues of anything in the world.
അവർ ജാതിയായിട്ട് ഒന്നിച്ചിരിക്കും.
So they will stand as a nation together.
അവർ നമസ്കരിക്കത്തില്ല.
And they will not bow before him.
അപ്പോൾ അന്തിക്രിസ്തിന്റെ നിയമം കഠിനമാക്കും.
Now Antichrist will be tightening his law.
വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അവസാനത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക. അവനൊരു മുദ്രയുണ്ട്. അത് 666 എന്ന് പറയുന്ന മുദ്രയാണ്.
In Revelation chapter 13 towards the end you see Antichrist has a seal and that seal is 666.
ആ മുദ്ര നെറ്റിമേലോ കൈമേലോ ഏക്കണം.
So everybody should have that seal either on their hand or on their forehead.
ചിലർ വിചാരിക്കുന്നത് പച്ച കുത്തുകാണ്.
And some people think that it is only a green mark.
അത് നമ്മുടെ പഴയ കാലങ്ങളിൽ വെച്ചാണ് അവർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്.
Because some people thought about that about in ancient system.
ഇന്ന് ലേസർ രശ്മി ഉപയോഗിച്ച് ഈ മുദ്ര ഈ തൊലിക്കകത്ത് വെക്കാമെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കും.
Today we have discovered that with the help of razor rays we are able to put that inside our skin.
അന്ന് എനിക്ക് തെളിയിപ്പാണ്ടക്കുന്ന സമയമില്ല.
I have no time to prove them.
അതേ നെറ്റിനേലും അത് കയറ്റി വെക്കാം.
And they can put it on the forehead also.
നിങ്ങൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ ഗ്രോസറി കടയൊക്കെ ചെല്ലുമ്പോൾ കെടുത്തിയാർ കൊടുക്കണ്ട, അവരുടെ കയ്യിലിരിക്കുന്ന സ്കാൻ കൊണ്ട് ഇങ്ങനെ സ്കാൻ ചെയ്താൽ മതി.
You know how our credit cards are being scanned when we go to shops.
നെറ്റിനെ വെക്കാൻ പറയാത്തവർ കൈ കാണിച്ചാൽ മതി.
So those people who don't like it to be on the forehead, they can have it on their hand.
ഈ കൈയെ സ്കാൻ ചെയ്തു കഴിയുമ്പോൾ ഇവൻ ആരാണെന്നും എല്ലാം അതിന്റെ അകത്ത് വരും.
So when the hand is scanned, then the shopkeeper gets the idea of who he is and everything.
അന്തിക്രിസ്തു ലോകരാഷ്ട്രങ്ങളെ എല്ലാം ഒന്നാക്കും.
Antichrist will bring all nations under one umbrella.
ഇന്ന് യൂറോ എന്ന് പറഞ്ഞ നാണയം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.
Today we have the currency called euro.
എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു.
All nations have accepted it.
ഡോളറിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു.
Dollar is going down.
അന്ന് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും അന്തിക്രിസ്തുവിന്റെ ഭരണത്തിന് സപ്പോർട്ട് ചെയ്ത് മുൻപോട്ട് കടന്നു വരും.
I tell you on that day, all nations in the world will support the rule of Antichrist.
എല്ലാ രാജ്യങ്ങളും നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കും.
Because all nations will have a bilateral business.
ഈ 666 കൂട്ടിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാ നമ്പറുകളും.
All the numbers that people are going to get will be the subtotal of 666.
ഇന്ന് അമേരിക്കയിൽ എനിക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ട്.
Today in America I have a social security number.
ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു നമ്പർ ഉണ്ട്.
Everyone here have also got a number.
ആ നമ്പർ എല്ലാം മാറ്റും.
Actually all the numbers will go away.
666 കൂട്ടിയുള്ള നമ്പർ ആ മുദ്ര ഇനി വരാൻ പോകുകയാണ്.
You will be getting a new number that is connected to 666.
അതേറ്റെങ്കിൽ മാത്രമേ കടയിൽ ചെന്നാൽ കാപ്പിപ്പൊടി വാങ്ങിക്കാൻ ഒക്കത്തുള്ളൂ.
You can get some coffee powder from the shop only if you have that mark 666 on you.
ആ നിലയിൽ ബിസിനസ് അന്തിക്രിസ്തു കൊണ്ടുവരാൻ പോകുകയാണ്.
The trades and businesses are going to be on that side of in that way.
യഹൂദന്മാരാ മുദ്രയാക്കത്തില്ല.
Jews will not receive that seal.
വെളിപാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു.
In Revelation 20 we read like this.
മൃഗത്തിന്റെ മുദ്രയാക്കാത്തവരുടെ താല ഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു.
When you see it answers, I saw the souls of those people who were beheaded because they were not ready to receive the zeal of the animal.
ഇങ്ങനെ യഹൂദന്മാർ ഒന്നരണം ജാതിയായിട്ട് മാറിക്കഴിയുമ്പോൾ
the Jewish people all come together like that.
യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്.
That will be the beginning of the battle.
ഇന്ന് ഈ പറഞ്ഞ ഇസ്രായേലിൽ നമ്മൾ നടന്ന യുദ്ധം ലോകത്തെ രണ്ട് ഭാഗമായി തിരിച്ചു.
Now the battle that I have just told you between Russia and Israel that split the world into two parts.
എന്നാൽ ഈ ഹർമഗദോൻ യുദ്ധത്തിന്റെ നേതൃസ്ഥാനം വഹിക്കുന്നത് അന്തിക്രിസ്തുവാണ്.
But I tell you the leader for the Armageddon battle is going to be Antichrist.
ലോകരാഷ്ട്രങ്ങളെല്ലാം Antichrist support.
All nations in the world will be supporting Antichrist.
America, Britain, ella kelakkan rajyangale, parnjar rajyangale, varakkan rajyangale, ella rajyangalum Antichristinodu onnu chernu signingale.
I tell you all the western and eastern nations will be coming together and joining Antichrist.
Palestinar thonnathorellam poi ee Yehoshaphat thagavar kandittund.
And every one of you who have visited the land of Palestine, you would have seen the particular valley called Jehoshaphat.
ഈ യുദ്ധത്തിൽ വരുമ്പോൾ ഇസ്രായേലിന് പരാജയം ഉണ്ടാകും.
In this battle, Israel will face failure.
സെക്രിയാ പ്രവചനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിക്കട്ടെ.
Zechariah 12:2, let me read that.
ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമമാക്കി വെക്കും.
I will put Israel as a matter of frightening for all the people around them.
അത് ഇസ്രായേലിന് വിരോധമായി തന്നെ വരികയാണ്.
Everyone will be coming against Israel.
അല്ല 14-ാം അധ്യായം 2-ാം വാക്യം.
So it is chapter 14:12. Zechariah 14:2.
ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും.
I will bring all nations for battle against Israel.
നഗരം പിടിക്കപ്പെടും.
The city will be caught.
സ്ത്രീകളെ വഷളാക്കും.
And women will be polluted.
കൊള്ളയിടും.
Great stealing will take place.
ഇസ്രായേലിന് പരാജയം ഉണ്ടാവും.
Israel will be failing.
നിങ്ങൾ നോക്കണം. ഇനിയും ഈ ഹർമഗദോൻ യുദ്ധത്തിലാണ് ഇസ്രായേലിന് ഒരു പരാജയം വരാൻ പോകുന്നത്.
It is going to be in the Armageddon battle that Israel is going to face a failure.
അതിലേക്കുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്.
You can read the verses that prove it.
യെശയ്യാ പ്രവചനം 34-ാം അധ്യായം.
Isaiah 34.
2-4 വാക്യങ്ങൾ.
Verses 2-4.
അതിനോട് ചേർന്ന് 2 തെസ്സലോനിക്കർ.
Again 2 Thessalonians.
2-ാം അധ്യായം 7-8 വാക്യങ്ങൾ.
Chapter 2 verses 7 and 8.
എല്ലാവരും ക്ഷണിച്ചത് എനിക്കറിയാം.
I know everybody is tired.
അന്ന് കോട്ടുവാ വരുന്നുണ്ട്.
Because somebody is yawning.
അത് കാണുമ്പോൾ എനിക്ക് അറിയാം, എനിക്ക് സിഗ്നൽ തരികയാണ്.
That is my signal.
എന്നോട് 5 മിനിറ്റ് നിങ്ങൾ യോജിക്കുക.
You join with me for 5 more minutes.
ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം.
I'll finish immediately.
ഞാൻ ഇത് പ്രസംഗിക്കാൻ ഒക്കത്തില്ലല്ലോ.
I can't speak this tomorrow.
ഞാൻ 9:30 നിർത്തിക്കോളാം.
I'll finish at 9:15.
എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം.
Praise God, lifting our hands.
ഈ ഹർമഗദോൻ യുദ്ധത്തിന് കൂടി വരുമ്പോൾ സംഭവിക്കുന്ന അറിയാമോ? ഇസ്രായേലിന് പരാജയം ഉണ്ടാവും.
I tell you, in the battle of Armageddon, Israel is going to meet a failure.
ഈ 16-ാം അധ്യായം നമ്മൾ എന്താണ് വായിച്ചത്?
What do we see in chapter 16?
6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് നദിയിൽ ഒഴിച്ചു.
The sixth angel came and he poured in his vial, his little pot, into the river of Euphrates.
കിഴക്കെന്ന് പറഞ്ഞ രാജാക്കന്മാർക്ക് വഴി ഉറങ്ങേണ്ടതിന് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിപ്പോയി.
Now the waters in river Euphrates dried to give away to the kings coming from the eastern side.
അദ്ദേഹം പറ്റിക്കുന്ന നമുക്ക് നോക്കാം.
That is God's plan.
ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ.
God has done it before.
ചെങ്കടലിനെ വളർന്നല്ലോ.
Once God has split the Red Sea.
യോർദാനെ വറ്റിച്ചല്ലോ.
He had dried out the river Jordan.
ദൈവത്തിന്റെ കരുതലോടെ പ്രവർത്തിച്ചു നോക്കാം.
That is the work of the hand of God.
ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ആ നദിക്ക് വ്യത്യാസം വന്നു നോക്കാം.
See, God can make even a great earthquake and the river wouldn't be there anymore.
Euphrates nadi valiya neelulla nadiyaanu.
Euphrates is rather a long river.
Adhe aa nadi valiya aalamulla nadiyaanu.
It's a deep river also.
Kelakkan rajyangalayum paatchaatha rajyangalayum vairthirikkunna oru nadiyaanu Euphrates nadi.
It is a river that is dividing the eastern and western nations.
Kelakkan varna rajakkanmarku aara indiakkarum chinakkarum adhe Burma Tibet Nepal ivarella വരുമ്പോ അവർക്ക് വേണ്ടി വഴി ഇറങ്ങാൻ തക്കണം ദൈവം തമ്പുരാൻ.
I tell you, when people from India, from China are all coming to fight against Israel, God will dry out the river Euphrates telling, let the world come.
13th vajam.
Verses 13.
Magasarpathinte vaayilum mrigathinte vaayilum kallapravaachinte vaayilum.
And from the mouth of the blasphemous prophet, and from the mouth of the dragon, and from the mouth of the beast.
Avale pole moona shuddhanmakkal varappettu.
I saw three evil spirit coming, very much looking like frogs.
Avale alla avale pole.
Not frogs, but looking like frogs.
Alla aaru parayunna moonu thavala varra vaayin jaadiyan.
Don't say three frogs came out from their mouth.
Adine patti pala vyakhyanam undu.
There are so many explanations of it.
Naan angirichikkunna vyakhyanam idaanu.
The one that I have received is
avarra vaayil ninnu vrittiyatta nalayil ennu paranjal yuddhathinu povan orunga magasarpam parnju saathan parnju namakku vijayamaanu parnju kalla pravachanam parnju avarra vaayil ninnu ee vaakkal varappiduka. അതുപോലെ തന്നെ അന്തിക്രിസ്തുവിന്റെ വായിൽ നിന്നും ഒരുപോലെ പുറപ്പെടുന്ന ബോസ്കിന്റെ വചനം കേട്ട് കിഴക്കൻ രാജാക്കന്മാരോട് വന്നു.
I tell you, three blasphemous, evil, dirty spirits of encouragement will be coming to the kings in eastern countries, telling them, come on, let us go for the battle.
രാജാക്കന്മാരുടെ വചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ.
In the book of Kings we read like this.
ഒന്ന് രാജാക്കന്മാർ 22 അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക.
First Kings chapter 22.
ഇസ്രായേൽ രാജാവ് ചോദിച്ചു, നമ്മൾ യുദ്ധം ചെയ്യാൻ പോകണം, രാമത്തിനെ പിടിക്കാൻ പോകണം.
The king of Israel asked his colleague, shall we go to fight a battle against Ramoth?
400 പ്രവാചകന്മാരോട് വന്നു.
There were 400 prophets brought together.
എല്ലാം കണ്ടു പ്രവചിക്കാൻ തുടങ്ങി.
All the 400 prophets behind.
നീ പോ 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 പോ.
They all say, you go go go.
അവർ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു.
That is given to your hand.
മറ്റേ രാജാവ് യഹോശാഫാത്ത് ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ?
The another king named Jehoshaphat, he asked, is there any more prophets?
മീഖാവ് എന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ട്.
Then he said, there is another prophet called Micah.
അവൻ എന്നെ കുറിച്ച് നേരായിട്ട് ഒന്നും പറഞ്ഞില്ല.
He never tells anything good about me.
യഹോശാഫാത്ത് പറഞ്ഞു, അങ്ങനെ പറയുന്നത് അവനെ കൂടെ കൊണ്ടുവന്നു പറഞ്ഞു.
And then Jehoshaphat said, let us bring him also.
ഓ പെരുമാറ്റം അവനെ പിടിച്ചു വന്നു.
So he was also brought in.
കൊണ്ടുപോയി ആ പുള്ളി വായിക്കാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, 400 പ്രവാചകന്മാർ നിന്നെ രാജാവിനെ കുറിച്ച് നല്ലത് പറഞ്ഞിരിക്കുന്നത്, നീയും അതുപോലെ പറയാവുള്ളൂ.
The person who brought this man to God's presence, he told him, 400 prophets have already prophesied good thing about the king, so you should also give a good prophecy.
Mikael parnu devan enu parayunna njan parayittu.
So this Micah said, I can't speak anything against what God tells me.
Mikael vannapol rajav jochu israel rajav jochu രാമോത്തിനെ പിടിക്കാൻ ഞങ്ങൾ പോകണമോ?
When prophet Micah came, the king asked, shall we go to get Ramoth?
കളിയാക്കി പറഞ്ഞു, പോ, കിട്ടും കിട്ടും കിട്ടും.
In an insulting way, this prophet said, you go, you will get it.
നീ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്.
So the king said, don't insult me.
യഹോശാഫാത്ത് പറഞ്ഞു, ഇവൻ എന്നോട് എപ്പം പറഞ്ഞാലും ഇതുപോലെ മറുപടി പറയും.
The king said, whenever I ask him anything, this prophet is insulting me and giving me replies like this.
ഈ പ്രവാചകൻ ചവിട്ടത്തു നോർത്തിന് അടിച്ചു.
So he smote on the prophet's cheek.
മീഖാവ് പറഞ്ഞ പ്രവചനം എന്താണ്?
What was the prophecy that Micah said?
ഞാൻ ഒരു ദർശനം കണ്ടു.
He said, I saw a dream.
ദൈവത്തിന്റെ ഇടത്തും വലത്തും സൈന്യങ്ങൾ നിൽക്കുന്നു.
I saw soldiers standing on both sides of God.
ഇസ്രായേൽ രാജാവ് രാമോത്തിലേക്ക് പോയി യുദ്ധം ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കാൻ ആരവനെ വസീകരിക്കും?
So who will be tempting the king of Israel to go to Ramoth to fight a battle?
ഒരു ബോസ്കിന്റെ ആത്മാവ് എന്ന് പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞു.
So an evil spirit, a spirit of blasphemy came and said, I will go to tempt him.
ദൈവനോട് നീ എങ്ങനെ പോകും?
God told, how will you go?
ഞാൻ അവരെ പോയി അവരെല്ലാം വായി അതെ അശുദ്ധാത്മാവായി ബോസ്കിന്റെ ആത്മാവ് സംസാരിക്കും.
So this evil spirit said, I will go and put blasphemous spirits in the mouth of the prophet.
രാജാവേ നീ സമാധാനത്തോടെ വരികയില്ല.
So he said, king, you will not come by peacefully.
ഈ 400 പ്രവാചകന്മാരും ബോസ്കാണ് പ്രവചിച്ചിരിക്കുന്നത്.
What all these 400 prophets told you, that is blatant lie.
മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന് ഒരു തവള ബോസ്ക്,
so if one frog, that is blasphemy coming out from the mouth of the dragon,
namakalla yudhathil vaayikkum,
it says let us all go for the battle, we will win.
Adu pole antichristinte vaayinurthavala,
another frog coming from the mouth of antichrist,
kalla pravachinte vaayinurthavala,
another frog coming from the mouth of the blasphemous priest.
Ee ithre madanam ketappam ഇന്ത്യ ചൈന എല്ലാം കൂടെ പറഞ്ഞു ഞങ്ങൾ വരാന്ന് പറഞ്ഞു.
So when all these news was there, you know, nations like India and China said, we are all coming.
എല്ലാവരും ഞങ്ങളുടെ സൈന്യങ്ങളെ യഹോവയുടെ താഴ്വരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്.
Everybody has brought their soldiers to the valley of Jehoshaphat.
ഇപ്പോൾ ഇസ്രായേൽ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക്.
I tell you, Israel is standing alone.
ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരായി വരുന്ന യുദ്ധമാണ് ആർമഗദോൻ യുദ്ധം.
ആർമഗദോൻ battle is a battle in which the whole world is coming against Israel.
അതിന്റെ നേതാവ് അന്തിക്രിസ്തുവാണ്.
Christ is the leader of it.
ഈ യുദ്ധത്തിൽ ഇവർക്ക് പരാജയം ഉണ്ടാവുക.
Israel is failing in the battle.
അവർ ഒന്നടങ്കം സ്വർഗ്ഗത്തിലേക്ക് നോക്കി നിലവിളിക്കും.
Unanimously they will look at heaven and cry out,
യഹോവേ ഇറങ്ങി വരണമേ,
Lord, you come down,
ഞങ്ങളെ സഹായിക്കണമേ,
help us,
ഞങ്ങളെ മസിഹായിക്കണമേ,
send us our മസിഹാ.
ആ ശബ്ദം കേൾക്കുമ്പോൾ സ്വർഗത്തെ തളർക്കുന്ന ഒരു ശബ്ദമായിട്ടാണ് വരുന്നത്.
And hearing that sound will be a sound that is breaking heaven.
ആ ശബ്ദം സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ,
when that sound reaches heaven,
അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും.
That day his foot shall stamp on the Mount of Olive that is on the eastern side of Jerusalem.
ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി വാങ്ങി പോകും.
Mount Olive will be split into two parts to the east and to the west.
ദൈവദാരി ഉറങ്ങരുത്.
Please don't sleep.
അവിടെ വലിയ ഒരു താഴ്വരയോളം ആകും.
A great valley will come into being.
കർത്താവിനെ സ്തുതിക്കാം.
Let us praise God.
യേശുവിന്റെ പാദം ഒലിവുമല ചവിട്ടാൻ പോകുകയാണ്.
Jesus is going to come back and stamp his feet on the Mount Olive.
ചില വർഷം മുമ്പ് ഒലിവുമലയുടെ മുകളിൽ ഒരു കെട്ടിടം പണിയാൻ തക്കണം, അത് സർവേ നടത്താൻ തക്കണം ആൾക്കാരായിരിക്കും.
A few people were sent to Mount Olive to make a survey for building for constructing buildings in Olive on the Mount Olive.
അവർ സർവേ നടത്തി മറുപടി ഇങ്ങനെ കൊടുത്തു.
And having done the survey they gave the reply.
ഒലിവുമലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനാണ് ഒരു പ്ലാൻ ചെയ്തത്.
The plan was to turn Mount Olive into a tourist resort.
ഒലിവുമലയുടെ മുകളിൽ കെട്ടിടം പണിയാൻ ഒക്കത്തില്ല.
They said we cannot build anything on Olive Mountain.
അത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഒക്കത്തില്ല.
We cannot make it a tourist resort.
കാരണം അതിന്റെ അകത്തുള്ളിൽ ഒരു മൂളൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
Because a great humming sound is inside the mountain.
എത്ര താമസിയാലും ഒരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
There is going to take place an earthquake there immediately.
അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് സർവേ നടത്തിയ ആൾക്കാർക്ക്.
So the people who did the survey, they did not know what is going to take place.
അവർ എന്താണ് നടക്കാൻ പോകുന്നത് സർവേ നടത്താൻ നിയോഗിച്ച അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാൻ മേല.
The people who sent others to put a survey there, they did not know what is going to take place.
പാവപ്പെട്ട സക്കരിയാവിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അത് വെളിപ്പെടുത്തി.
But God had revealed that to Zechariah centuries ago.
നമ്മുടെ കർത്താവിന്റെ പാദം ഒലിവുമലയിൽ ചവിട്ടാൻ സമയമായി.
Because it is time for our Lord to come back to Mount Olive.
ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ.
Raise your hands and praise God.
അതാണ് യേശുവിന്റെ പരസ്യ വരവ്.
That is the second public open coming of the Lord.
പരസ്യം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം.
Revelation 19:11.
അനന്തരം സ്വർഗ്ഗം തുറന്നിരിക്കുന്നു ഞാൻ കണ്ടു.
Thereafter I saw heaven open.
ഒരു വെള്ളക്കുതിര നിർത്തിട്ടമായി.
A white horse appeared.
അതിന്മേൽ ഇരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനും എന്ന് പേർ.
The one who was sitting on it was named faithful and truthful.
സ്വർഗ്ഗത്തിൽ ദൈവം സൈന്യമായിട്ട് വന്നിരിക്കുകയാണ്.
So the Lord from God has come with soldiers.
ആരാണ് യേശു സൈന്യമായി വന്നിരിക്കുകയാണ്.
He is our Lord Jesus who has come with a soldier.
ഇസ്രായേലിനെ സഹായിക്കാൻ വന്നിരിക്കുകയാണ്.
Support Israel.
അത് യേശുവിന്റെ പരസ്യ വരവാണ്.
That is the second public coming of the Lord.
ഒരു വലിയ താഴ്വര ഒലിവുമലയോട് ഉണ്ടാകും.
A great valley is going to be there near Mount Olive.
യേശുവ കുതിരപ്പുറത്ത് വന്നു കഴിയുമ്പോൾ,
when Jesus appears on horseback,
പന്ത്രണ്ടാം വാക്യം.
Verse 19.
കുതിരപ്പുറത്തിരിക്കുന്നതിനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു.
I saw a sight where the beast and all the kingdoms of the world and all the soldiers in the world coming together to fight against the one who was sitting on the horse boy.
Antichrist vicharichu ivare sahayikkan vera edo sainyathe kondirikkan.
Antichrist thought that some soldiers from somewhere came to support the Jewish people.
Appa yesu nodu yuddham cheyan antichrist sainyam lokarajyangal orungiyana.
So the nations of the world and antichrist are now getting ready to fight against Jesus.
Aa yuddham adhe samayam neendu nikkathilla.
That battle won't last for a long time.
Karthav endu cheyyunnu ariyamo.
What does the Lord do?
Nanda vaayina cholikkina vaal konde avare nashippikkum.
He will be destroying them with the sword coming from his mouth.
Ee 10th adhyayam 11th vaakyam ningal kettu poi vaayi.
The verses 11 onwards you can read at home.
Annu varuno സൈന്യങ്ങളെല്ലാം നശിക്കും.
All the soldiers will be killed that day.
കർത്താവ് ഇസ്രായേലിനെ സഹായിക്കും.
The Lord will support Israel.
അന്തിക്രിസ്തുവിനെ കള്ളപ്രവാചകനെ പിടിച്ച് ജീവനോടെ എറിയുന്ന തീപ്പൊയ്യിലേക്ക്.
I tell you, Antichrist and his blasphemous prophet, they both will be caught and they will be tied down and thrown away to burning fire. All alive.
ഈ നരകത്തിൽ ഇതുവരെ ആരും പോയിട്ടില്ല.
Nobody has gone to this hell so far.
നിങ്ങൾ പറയുന്ന മറ്റേ യാതന സ്ഥലമൊക്കെ വേറെ അതൊക്കെ പഠിപ്പിക്കാൻ സമയമില്ല.
Actually, you know the place of torture. That is another place.
നരകം ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത് അന്തിക്രിസ്തുവും കള്ളപ്രവാചകനുമാണ്.
I tell you, the person to inaugurate, the person to open heaven, the first people to be in hell, they are Antichrist and the blasphemous prophets.
സാത്താനെ പിടിച്ച് 1000 വർഷത്തേക്ക് ചങ്ങലിട്ട് പൂട്ടും.
Satan will be chained down for the period of 1000 years.
20th chapter 1 മുതൽ വായിച്ചു നോക്കുക.
Chapter 20 verses 1 onwards.
Praise the Lord.
Hallelujah.
അങ്ങനെ അന്തിക്രിസ്തുവിനെ കള്ളപ്രവാചകനെ പിടിപ്പിടുകയും ആ സാത്താനെ പിടിച്ചു പൂട്ടുകയും ചെയ്യും.
Satan will be chained down and the Christ and his prophet will be thrown away to hell.
ഈ കർമ്മഗതവർ യുദ്ധത്തിൽ സകല രാഷ്ട്രങ്ങളും അന്ന് കൂടി വന്ന യുദ്ധത്തിൽ വന്ന എല്ലാ സൈന്യങ്ങളെയും യേശു തന്റെ വായിലെ ശ്വാസത്താൽ നശിപ്പിക്കും.
Jesus will be destroying, killing every single soldier who has come to the battlefield. He will be killing them with the sword coming from his mouth.
2 Thessalonians 2nd chapter 7-8 വാക്യങ്ങളിൽ പ്രസ്താവിച്ചിരിക്കുന്നു.
2 Thessalonians chapter 2 verses 7 and 8.
Praise the Lord.
Hallelujah.
ആ സമയം ഇസ്രായേൽ ജനം മസീഹ വന്നു കഴിയുമ്പോൾ യേശു പറയും ഞാനാണ് നിങ്ങളുടെ മസീഹ.
So Jesus who has come at that time will say, I am your Messiah.
അവർ പറയും ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും.
They will say, how shall you believe you?
അന്തിക്രിസ്തു ഞങ്ങളെ കളിപ്പിച്ചു.
Because the Antichrist has already deceived us.
യേശു തന്റെ വിടാപ്പുറം അതെ തന്റെ കാണിപ്രദത്തക്കാരൻ കാണിക്കും.
Jesus will show them his hand with the nail prints on
it. അവർ ചോദിക്കും നിന്റെ ശരീരത്തിൽ നന്നായി മുറി വന്ന്.
They will ask him, what are the wounds on your body?
നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ചെയ്ത ക്രിയകളാണ്.
He will say, these are the things that your fathers dealt did not me.
അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും.
That day they will look to the one whom they had.